2024 മാർച്ച് 6 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഗ്രീൻ ഹൈഡ്രജൻ നാളെയുടെ ഇന്ധനം. ഡോക്ടർ പി എസ് ചന്ദ്രമോഹൻ എഴുതുന്നു. പെട്രോൾ ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണവും പുനരുപയോഗ സാധ്യമല്ലാത്ത ഇവയുടെ ലഭ്യത അതിവേഗം കുറയുന്നതും കണക്കിലെടുത്ത് ബദൽ ഹരിത ഇന്ധനം എന്ന ആശയത്തിലേക്ക് ലോകം എത്തിയിട്ട് കുറെ കാലമായി. അതിനുള്ള ഉത്തരങ്ങളാണ് വൈദ്യുത വാഹനങ്ങളുടെ ഹൈഡ്രജൻ വാഹനങ്ങളും. വൈദ്യുത വാഹനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ധാരാളമായി നിരത്തുകൾ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ വാഹനങ്ങളുടെ വാണിജ്യ ഉൽപാദനം ഇന്ത്യയിൽ ഒരു കമ്പനിയും തുടങ്ങിയിട്ടില്ല. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രജൻ വാഹനങ്ങളുടേതെങ്കിലും അടുത്ത 1-2 വർഷത്തിനകം ഇത്തരം വാഹനങ്ങൾ ഇറങ്ങിത്തുടങ്ങുമെന്ന് കരുതാം. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വാഹനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഉത്സുകനാണ്. ഒരു കമ്പനി പരീക്ഷണാർത്ഥം വികസിപ്പിച്ചെടുത്ത ഹൈഡ്രജൻ കാർ അദ്ദേഹം ഇപ്പോൾ പതിവായി ഉപയോഗിക്കുന്നു. വാഹനം ഓടിക്കാൻ ഹൈഡ്രജനെ 2 വിധത്തിൽ ഉപയോഗപ്പെടുത്താം. പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ എന്ന പോലെ ഹൈഡ്രജനെ ഒരു ഇന്ധനമായി കത്തിക്കാം, അല്ലെങ്കിൽ ഇത് ഫ്യുവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച് ആ വൈദ്യുതി കൊണ്ട് വാഹനം മേടിക്കാം. 2 മാർഗങ്ങളും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നതല്ല, രാസ ഊർജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നവയാണ്. ബാറ്ററികൾ സാധാരണ ബാറ്ററികളിൽ നിശ്ചിത അളവ് രാസവസ്തുക്കൾ അടക്കം ചെയ്തിരിക്കുമ്പോൾ ഇന്ധന ബാറ്ററികളിൽ ഉപയോഗിച്ചു തീരുന്ന മുറയ്ക്ക് പുറമേ നിന്ന് ഇന്ധനം നൽകിയാൽ മതി. അതിനാൽ ഫ്യുവൽ സെല്ലുകളുടെ പ്രവർത്തനം ആവശ്യാനുസരണം നടത്താം. ചലിക്കുന്ന ഭാഗങ്ങളിൽ അല്ലാത്തതിനാൽ പ്രവർത്തിക്കുമ്പോൾ ശബ്ദവും ഇല്ല. ഇന്ധനം കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഊർജ്ജക്ഷമത കൂടിയ മാർഗമാണ് ഇത്. ഗ്രീൻ മാത്രമല്ല, ബ്ലൂ ഗ്രേ. ഹൈഡ്രജന്റെ ഉയർന്ന ഊർജ്ജ സാന്ദ്രതയാണ് മറ്റൊരു സവിശേഷത. 1 കിലോഗ്രാം ലിഥിയം അയോൺ ബാറ്ററിയിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജത്തിന്റെ 100 ഇരട്ടിയിലധികം 1 കിലോഗ്രാം ഹൈഡ്രജനിലും ഉണ്ട്. ഹൈഡ്രജന്റെ ഉൽപാദന രീതിയെ അനുസരിച്ച് ഗ്രീൻ ഹൈഡ്രജൻ, ബ്ലൂ ഹൈഡ്രജൻ, ഗ്രേ ഹൈഡ്രജൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കും. ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായി ലഭ്യം ആക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുതി കടത്തിവിട്ട് ജലത്തെ ഇലക്ട്രോണിക്സ് പ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റിയാണ് ഇതിനുള്ള വൈദ്യുതി ലഭ്യമാക്കുന്നതാവട്ടെ. നേരിട്ടുള്ള സൌരോർജ്ജം, കാറ്റ് തുടങ്ങിയ അക്ഷയ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുകയും ഇതിലെ ഉപോൽപ്പന്നമായ ഓക്സിജനെ മറ്റാവശ്യങ്ങൾക്കായി മാറ്റുകയോ അന്തരീക്ഷത്തിലേക്ക് വിടുകയോ ആവാം. ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തെ വെള്ളം ചൂടാക്കാനോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മുറികൾ ചൂടാക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ചുരുക്കത്തിൽ ആദ്യ അവസാനം മലിനീകരണ മുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഹൈഡ്രജൻ ഉൽപാദന രീതിയാണ് ഇത്. ഇന്നത്തെ നിലയിൽ ചെലവ് കൂടുമെന്ന് മാത്രം, ബ്ലൂ ഹൈഡ്രജൻ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമല്ല. ഇവിടെ ഹൈഡ്രജൻ ഉൽപാദിപ്പിക്കുന്നത് ഖനിജ ഇന്ധനമായ പ്രകൃതി വാതകത്തിൽ നിന്നോ മറ്റ് ഹൈഡ്രജോ കാർബണുകളിൽ നിന്നോ സ്റ്റീം മീഥെയ്ൻ റിഫോമിംഗ് എന്ന രാസപ്രവർത്തനത്തിലൂടെ ആണ്. ഈ രാസപ്രവർത്തനത്തിൽ ഹൈഡ്രജൻ ഉൽപാദനത്തോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവരുന്നു. ഇതിനെ മാറ്റിയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് വിടി സംഭരിക്കുകയോ ചെയ്യുന്നു. 1 കിലോഗ്രാം ഹൈഡ്രജൻ ഉൽപാദിപ്പിക്കുമ്പോൾ ഉദ്ദേശം 10 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായ ഹരിതഗ്രഹ വാതകങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 1/4 പങ്ക് പുറത്തുവിടാതെ സംഭരിച്ചു വെക്കുന്ന ഹൈഡ്രജൻ ഉൽപാദന രീതിക്ക് ബ്ലൂ ഹൈഡ്രജൻ എന്നും അല്ലാത്തതിനെ ഗ്രേ ഹൈഡ്രജൻ എന്നുമാണ് പറയുക. ഇലക്ട്രിക് പരിമിതി. ഇനി ഹൈഡ്രജൻ വാഹനങ്ങളുടെ കാര്യം. ബാറ്ററി ഉപയോഗിച്ചുള്ള വൈദ്യുത വാഹനങ്ങൾക്കുള്ള പരിമിതി ഒറ്റ ചാർജിംഗ് ഓടാൻ കഴിയുന്ന താരതമ്യം കുറഞ്ഞ ദൂരമാണ്. ഇന്ധന ബാറ്ററികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് മുന്നിൽ. വാഹനത്തിലെ ഇന്ധന ടാങ്കിൽ ഉയർന്ന മർദ്ദത്തിൽ നിറച്ചിട്ടുള്ള ഹൈഡ്രജൻ തീരും വരേക്കും അവ ഓടും. സാധാരണ ബാറ്ററികൾ വീണ്ടും ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടിവരും, അല്ലെങ്കിൽ ചാർജുള്ള മറ്റൊരു ബാറ്ററി പകരം ഫിറ്റ് ചെയ്യണം. അതേസമയം ടാങ്കിലെ ഹൈഡ്രജൻ തീർന്നാൽ വീണ്ടും നിറയ്ക്കാൻ കുറച്ച് മിനിറ്റുകൾ മതി. ഇങ്ങനെ ഹൈഡ്രജൻ നിറയ്ക്കാനുള്ള സ്റ്റേഷനുകൾ ആവശ്യത്തിന് വേണമെന്ന് മാത്രം. ഇരുചക്ര വാഹനങ്ങൾക്കും ദിവസവും ചെറിയ ദൂരം മാത്രം ഓടേണ്ടി വരുന്ന കാറുകൾക്കും ചെറു ബസ്സുകൾക്കുമെല്ലാം ബാറ്ററി വാഹനങ്ങൾ തൃപ്തികരമായിരിക്കുമെങ്കിലും ദീർഘദൂര സഞ്ചരിക്കേണ്ട സംസ്ഥാനതര ബസ് സർവീസുകൾക്കും ട്രക്കുകൾക്കും മറ്റ് ഭാരവണ്ടികൾക്കുമെല്ലാം ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വാഹനങ്ങളാവും യോജിച്ചത്. തുടർച്ചയായി സർവീസ് നടത്തേണ്ടി വരുന്ന പൊതുഗതാഗത വാഹനങ്ങൾക്കും ട്രെയിനിനും കപ്പലിനും ഒക്കെ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യയാവും അനുയോജ്യം. താപവൈദ്യുത നിലയങ്ങളിലും വ്യവസായ ശാലകളിലും ഹൈഡ്രജൻ ഇന്ധനം ആക്കാവുന്നതാണ്. അതിനുള്ള ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റ് താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ടാവരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ലാഭകരമാക്കണമെങ്കിൽ ഉൽപാദന ചെലവ് കുറയ്ക്കണം. ഉൽപാദനത്തോട് അനുബന്ധിച്ച് ഉള്ള അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കണം. പിന്നെ സംഭരിച്ചു വെക്കാനും വഹിച്ചുകൊണ്ട് പോകാനും വിതരണം ചെയ്യാനും എളുപ്പവും അതിനു വേണ്ടുന്ന ഊർജ്ജ ചെലവ് കുറവുമായിരിക്കണം. സംഭരിച്ചു വെക്കുവാൻ ഒന്നെങ്കിൽ തണുപ്പിച്ച് ദ്രാവക രൂപത്തിലാക്കണം, അല്ലെങ്കിൽ ഉയർന്ന മർദ്ദത്തെ ടാങ്കുകളിൽ സൂക്ഷിക്കണം. വിതരണ സ്റ്റേഷനുകളിൽ സുരക്ഷിതമായി എത്തിക്കാനും ഊർജ്ജവും ധനവും ചെലവിടുന്നതുണ്ട്. ദ്രാവകമാക്കാൻ -254 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ തണുപ്പിക്കേണ്ടി വരും. ആ അവസ്ഥയിൽ ദീർഘദൂര ഉറവിടത്തോരം കൊണ്ടുപോവാൻ പ്രയാസവും ചിലവേറിയതുമാണ്. ഇതിനൊരു പരിഹാരം ഹൈഡ്രജനെ അമോണിയ എന്ന രാസസംയുക്തമാക്കി കൊണ്ടുപോവുക എന്നതാണ്. ദ്രവരൂപത്തിലാക്കി അമോണിയ കൊണ്ടുപോകാൻ കുറെ കൂടി എളുപ്പവും ചെലവ് കുറവുമാണ്. ഇതിനെ ഇന്ധനമായി ഗ്യാസ് ടർബൈനുകളിൽ നേരിട്ട് ഉപയോഗിക്കുകയോ അതല്ല ഹൈഡ്രജനാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയോ ആവാം. ലോകത്തിന് പ്രിയങ്കരം. US, ജപ്പാൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജർമ്മനി, നോർവേ, തെക്കൻ കൊറിയ, ചൈന, കാനഡ എന്നിവിടങ്ങളിൽ ഇപ്പോൾ ഹൈഡ്രജൻ വാഹനങ്ങൾ ധാരാളം ഓടുന്നുണ്ട്. കാലിഫോർണിയയിൽ 2023 May കണക്കനുസരിച്ച് 15 ദശലക്ഷം സാധാരണ വാഹനങ്ങളും 2.5 ലക്ഷം ബാറ്ററി വാഹനങ്ങളും 8,000 ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വാഹനങ്ങളും ഉണ്ടായിരുന്നു. 2023 സെപ്റ്റംബറിൽ ഇവിടെ ഹൈഡ്രജൻ കാറുകളുടെ എണ്ണം 12,000 വർദ്ധിച്ചു. ഇന്ത്യയിൽ നിലവിൽ ഹൈഡ്രജൻ കാറുകൾ വിൽപ്പനയ്ക്ക് ലഭ്യമല്ല. 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 5 ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. രാജ്യത്തെ വൻകിട മോട്ടോർ വാഹന കമ്പനികൾ പലതും ഹൈഡ്രജൻ വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫ്യൂവൽ സെല്ലിൽ പ്രവർത്തിക്കുന്ന 12 മീറ്ററിന്റെ ഹൈഡ്രജൻ ബസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൈമാറി. ഇത്തരം 15 ബസ്സുകൾ നിർമ്മിച്ചു നൽകാനുള്ള കരാറിന്റെ ഭാഗമായി ആണ് ഇത്. അശോക് ലൈലാൻഡ് കമ്പനി ഒരു ഫ്യൂവൽ സെൽ ബസ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ സർക്കാർ സ്ഥാപനമായ അനർട്ടും എനർജി മാനേജ്മെന്റ് സെന്ററും ഹൈഡ്രജൻ ഊർജ്ജവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഊർജ്ജ മേഖല ഹൈഡ്രജൻ ഇന്ധനത്തിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.